السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم إنا نسألك من الخير كله، عاجله وآجله، ما علمنا منه وما لم نعلم، ونعوذ بك من الشر كله، عاجله وآجله، ما علمنا منه وما لم نعلم. اللهم حسن أخلاقنا كما حسنت خلقنا. اللهم اهدنا لأحسن الأخلاق، لا يهدي لأحسنها إلا أنت، واصرف عنا سيئها، لا يصرف عنا سيئها إلا أنت. اللهم إنا نعوذ بك من منكرات الأعمال والأخلاق والأهواء. أما بعد، سهودر قلب إمام نووي رحمه الله كرودي قرشا الأربعون إن كتاب له بدرنج حديث قرانا نعم إذوال وشدي قرشد الحمد لله بدرنج رمت حديث صدق عن أبي هريرة رضي الله تعالى عنه أن رجلا قال للنبي صلى الله عليه وسلم أوصني، قال لا تغضب، فردد مرارا قال لا تغضب. رواه البخاري. الإمام البخاري رحمه الله أدهتنا صحيح الدرجة حديث عنه إمام نووي نبي صلى الله عليه وسلم جوامع الكلم عاشي سمبشتمايا حديث قلل النائي وردتو وردتو لكنو അർബഊനിലെ ഹദീസുകളുടെ പ്രത്യേകത ഈ ഹദീസുകളെല്ലാം പല വിഷയങ്ങളിലെയും അസ്ലാണ്, അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരുപാട് ഹദീസുകൾ, ഒരുപാട് വിഷയങ്ങൾ ഇതിലേക്ക് മടങ്ങുന്നു. ഇതാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനം. അങ്ങനെയുള്ള ഒരു ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, أن رجلا ورال قال قرنوا للنبي صلى الله عليه وسلم نبي صلى الله عليه وسلم يقول قرنوا أوصني نبي أنك وصية نلقيال أنك ربداشا نلقيال. قال رسول الله صلى الله عليه وسلم قرنوا لا تغلب نيكو بكرد فردد مرارا. ഇദ്ദേഹം ചോദ്യം ആവർത്തിച്ചു, അഥവാ ഔസിനി എനിക്ക് ഉപദേശം തന്നാലോ എന്ന് ആവർത്തിച്ചു പറഞ്ഞു. മിറാറൻ പലകുറി ആവർത്തിച്ചു പറഞ്ഞു, ഒരു തവണയല്ല, വീണ്ടും വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോഴെല്ലാം ഖാല അവിടുന്ന് പറഞ്ഞു, ലാ തഗളബ്, നീ കോപിക്കരുത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്ത് മരണം വരെ ജീവിതത്തിൽ പാലിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഹദീസിന്റെ ആശയം തന്നെ ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചത് കാണാം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഖുല്ലി ഖൗലൻ യൻഫഉനി, ഖുല്ലി ഖൗലൻ യംഫഉനി, നബി എനിക്കൊരു കാര്യം പറഞ്ഞു തന്നാലും, യംഫഉനി എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം, വഅഖ്ലിൽ അലയ്യ, പക്ഷേ നബിയെ കുറച്ചു മതി, ചെറിയൊരു കാര്യം പറഞ്ഞു തരൂ, ലഅല്ലി അഈഹി, എന്തിനാണത്, ഞാനത് നന്നായി ഗ്രഹിക്കുവാൻ, കുറെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ട് കുറച്ചു പറഞ്ഞു തരൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് ഇത് പറഞ്ഞത്, ലാ തഗളബ്, നീ കോപിക്കരുത് എന്ന്. ഇമാം അഹ്മദിന്റെ തന്നെ മറ്റൊരു റിവായത്തിൽ കാണാം, ഈ ഉപദേശം കേട്ട മനുഷ്യൻ ആ സഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു ഫഫക്കർതു ഞാനപ്പോൾ ചിന്തിച്ചു ഹീന ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖാൽ നബി ആ പറഞ്ഞത് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി ഫഇദൽ ഗളബു യജ്മഉ ശർറ കുല്ലഹ് ഫഇദൽ ഗളബു യജ്മഉ അശ്ശർറ കുല്ലഹ് എല്ലാ ശർറിന്റെയും കാരണം അത് കോപമാണ് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുകയുണ്ടായി. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ഈ അർബഊൻ എന്ന കിതാബിൽ 42 കൂടെ 8 ഹദീസുകൾ കൂടി ചേർത്ത് 50 എന്നിട്ട് 50 വിശദീകരിക്കുകയും ചെയ്ത ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന പ്രസിദ്ധമായ കിതാബ് എഴുതിയ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ആ കിതാബിൽ പറയുകയുണ്ടായി ഫഹാദ യദുല്ലു അലാ അന്നൽ ഗളബ ജിമാഉ ശർരി വഅന്ന തഹറുസ മിൻഹു ജിമാഉൽ ഖൈരി. ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ ഹദീസ് കൊണ്ട് തെളിയുന്നു അലാ അന്നൽ ഗളബ ജിമാഉ ശർരി കോപം അതിൽ എല്ലാ ഷർറും ഒരുമിച്ചു ചേർന്നിരിക്കുന്നു. വഅന്ന തഹറുസ മിൻഹു ആ കോപത്തിൽ നിന്നൊരാൾ രക്ഷ നേടിയാൽ അതിൽ നിന്നൊരുവൻ തന്നെ സൂക്ഷിച്ചാൽ ജിമാഉൽ ഖൈർ ഖൈർ മുഴുവൻ അതിലാണുള്ളത്. സുബ്ഹാനല്ലാഹ് എത്ര വലിയ വിഷയമാണിത്, എത്ര മഹത്തായ കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ പറയുകയുണ്ടായി വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നതിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين وسارعوا നിങ്ങൾ വേഗത്തിൽ ചെല്ലൂ الى مغفرت من ربكم നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് പാപമോചനത്തിലേക്ക് വജന്നത്തിൻ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ മത്സരിച്ചു ചെല്ലൂ. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? അർദുഹ അതിന്റെ വീതി അസ്സമാവാതു വൽ അർദ് ആകാശങ്ങളും ഭൂമിയുമാണ് അതിന്റെ വീതി. അർദ് ആണ് അല്ലാഹു പറഞ്ഞത്, തൂല് പറഞ്ഞില്ല, വീതി പറഞ്ഞു, നീളം പറഞ്ഞില്ല. വീതി ഇതാണെങ്കിൽ നീളം എന്തായിരിക്കും? ഏതുപോലെ സൂറത്തു റഹ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ സ്വർഗവാസികൾ ഇരിക്കുന്ന അവരുടെ മെത്തകൾ ബപായിനുഹ അതിന്റെ ഉൾഭാഗം, മെത്തയുടെ ഉൾഭാഗം ഉണ്ടാവുകയല്ലോ, ഉഞ്ഞവും അതുപോലത്തെ കാര്യങ്ങളും ഒക്കെ നടക്കുന്ന അതിന്റെ ഉൾഭാഗം മിൻ ഇസ്തബറക്ക് ഏറ്റവും മുന്തിയ പട്ട്. ഉൾഭാഗം അതാണെങ്കിൽ പുറത്തെന്തായിരിക്കും? കാരണം ഉള്ളിൽ വലിയ നിലവാരമുള്ളതല്ല ഉള്ളിൽ നിറക്കുക, ചിലപ്പോൾ പുറമേക്ക് നല്ല ഭംഗിയുള്ളതിന്റെ ഉള്ളിൽ തുറന്നു നോക്കിയാൽ വളരെ മോശമായിരിക്കും. ഉള്ളിൽ ഇതാണെങ്കിൽ പുറത്തെത്തായിരിക്കും എന്നതുപോലെയാണിത്. അറുത് ഇതാണെങ്കിൽ തൂലെന്തായിരിക്കും? അതുകൊണ്ടാണ് ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്ക് പോലും ലഭിക്കുന്നത് ഈ ദുനിയാവും അതിന്റെ പത്തിരട്ടിയുമാണ്. ഈ ദുനിയാവും അതിന്റെ പത്തിരട്ടിയും മടുക്കാത്ത ഒരിക്കലും നീങ്ങിപ്പോകാൻ തോന്നാത്ത സ്വർഗം. അള്ളാഹു പറയുന്നു തഖ്വ പാലിക്കുന്നവർക്കാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാകുന്നു അത്. ആരാണവർ? അല്ലദീന അവരൊരു കുട്ടനാണ്. യുൻഫിഖൂന അവർ ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറായി വദ്ദറ സന്തോഷത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിൽ സന്തോഷമുള്ള സമൃദ്ധിയുള്ള സമയത്ത് അവർ കൊടുക്കും, പ്രയാസമുള്ള സമയത്തും അവർ കൊടുക്കും. സാധിക്കുന്നതുപോലെ അവരുടെ ജീവിതം മുഴുവൻ ഖൈർ നിറഞ്ഞതാണ്. ഒരു സമയത്ത് ഉണ്ടാവുക, വേറൊരു സമയത്ത് ഇല്ലാതിരിക്കുക, അങ്ങനെയല്ല. ഉള്ളപ്പോൾ ഉള്ളതിനനുസരിച്ച് കൊടുക്കും, കുറച്ചേ ഉള്ളൂ എങ്കിൽ അതിനനുസരിച്ചെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറതിൻ ഔ ബികലിമതിൻ തയ്യിബ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. ഔ ബികലിമതിൻ തയ്യിബ, അല്ലെങ്കിൽ നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും. സദഖ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മഹത്തായ അമലുകളിൽ ഒന്നാണ്. മാത്രമല്ല അവരുടെ സ്വഭാവം എന്താണ്? അല്ലാഹു പറയുന്നു സൂറത്തു ആല ഇമ്രാനിൽ, സ്വർഗം ആർക്ക് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടത്? പ്രയാസത്തിലും സന്തോഷത്തിലും ദാനം ചെയ്യുന്നവർ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഇങ്ങനെയുള്ളവരാണവർ. പ്രയാസത്തിലും സന്തോഷത്തിലും ദാനം ചെയ്യുകയും വൽ കാദിമീനൽ ഗൈറ കോപത്തെ അടച്ചു പിടിക്കുന്നവരും കോപം അത് പ്രയോഗവൽക്കരിക്കാത്തവരാണ് അവർ. വല്ലാഫീന അനിന്നാസ് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരുമാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ അല്ലാഹു ആ മുഹ്സിനുകളെ നന്മ പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അസ്അലുല്ലാഹി ലി വലക്കും തൗഫീഖ് അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് ഉണ്ടെങ്കിലല്ലാതെ ഇത് നമുക്ക് സാധിക്കുകയില്ല. ഇമാം അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തബഉ താബിഈകളിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഇജ്മഅ ലനാ ഹുസ്നൽ ഖുലുഖി ഫീ കലിമ, ഇജ്മഅ ലനാ ഹുസ്നൽ ഖുലുഖി ഫീ കലിമ, ഒരൊറ്റ വാക്കിൽ സൽസ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ, ഒറ്റ വാക്കിൽ പറഞ്ഞു തരൂ. ഇബ്നുൽ മുബാറക് പറഞ്ഞു, തർക്കുൽ ഗളബ്, തർക്കുൽ ഗളബ്, കോപം ഉപേക്ഷിക്കലാണ്, കോപം അത് ഒഴിവാക്കലാണ്. ഇമാം ഇബ്നു റജബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ലാ തഗളബ്, നീ കോപിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിൽ രണ്ട് കാര്യം അതിലടങ്ങിയിട്ടുണ്ട്. അഹദുഹുമ, ഒന്ന്, അയ്യകൂന മുറാദുഹു അൽ അംറ ബിൽ അസ്ബാബി അല്ലതി തൂജിബു ഹുസ്നൽ ഖുലുഖി മിനൽ കറമി വസ്സഖായി വൽ ഹിൽമി വൽ ഹയാഇ والتواضع والاحتمال وكف الأذى والصفح والعفو وكظم الغيظ والطلاقة والبشر. ഒന്ന്, നാം കോപിക്കുക എന്നത് തടയാനുള്ള, കോപം വരുന്നത് തടയാനുള്ള മുൻകരുതൽ എന്നോണമുള്ള സ്വഭാവങ്ങൾ നമുക്കുണ്ടായിരിക്കുക. അതെന്തൊക്കെയാണ്? ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം ഉണ്ടാകാനുള്ള, കോപം ഇല്ലാതിരിക്കാനുള്ള കാരണമായ സൽസ്വഭാവം നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഈ പറയുന്ന വിശേഷണങ്ങൾ നമുക്കുണ്ടായിരിക്കുക. അൽ കറം, കറം എന്നാൽ ഉദാരതയും മാന്യതയും. ഉദാരത, അതുള്ളവന് തന്റെ എന്തെങ്കിലും ചെറുത് ഒരാൾ ചോദിക്കുകയോ അതിനൊരാൾ ആഗ്രഹം വെക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് അവന് ദേഷ്യം വരികയില്ല, കാരണം അവനതിന് വലിയ വില കൽപ്പിച്ചില്ല. സഹാ, സഹാ എന്നാൽ ഇത് തന്നെയാണ്, ഉദാരതയാണ്, ദാനം ധാരാളമായി കൊടുക്കുന്ന സ്വഭാവം. വൽ ഹിൽം, സഹനം. വൽഹയാ, ലജ്ജ. വത്തവാദുഉ, വിനയം. വൽ ഇഹ്തിമാൽ, സഹിക്കുക. വകഫിൽ അദ, ആരെയും ദ്രോഹിക്കാതിരിക്കുക. വസഫ്ഹി വൽ അഫ്വ്, പോട്ടേന്ന് വെക്കുക, മാപ്പ് കൊടുക്കുക. വകദ്മിൽ ഗൈദ്, കോപം ഒതുക്കി വെക്കുക. അതുപോലെ മുഖപ്രസന്നതയോടെ പെരുമാറുക. വനഹ്വി ദാലിക മിനൽ അഖ്ലാഖിൽ ജമീല, ഈ പറയപ്പെട്ട മുന്തിയ സ്വഭാവങ്ങൾ. ഫഇന്ന നഫ്സ ഇദാ തഖല്ലഖത് ബിഹാദിഹിൽ അഖ്ലാഖ്, ഈ പറയപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ ഒരുവന്റെ നഫ്സിൽ ഉണ്ടായാൽ, വസാറത് ലഹാ ആദ, അതവന്റെ ഒരു ശീലമായി തീർന്നാൽ, ഔജബ ലഹാ ദാലിക ദഫഅൽ ഗളബ് ഇൻദ ഹുസൂലി അസ്ബാബി, ഇതൊക്കെ ഉണ്ടെങ്കിൽ കോപം വരുന്ന സമയത്ത് അതിനെ തടുക്കുവാൻ അവന് സാധിക്കും അവന്റെ ഇപ്പറയപ്പെട്ട നല്ല സ്വഭാവങ്ങൾ കൊണ്ട്. അല്ലാഹു എല്ലാ സൽസ്വഭാവങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ സൽസ്വഭാവങ്ങളും പൂർത്തീകരിക്കാനാണ്. ഏത് സൽസ്വഭാവമുണ്ടോ അതിന്റെ പൂർത്തീകരണം നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കാണാം. അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം, അവിടത്തെക്കാൾ നല്ല സ്വഭാവം മറ്റൊരാൾക്കില്ല, നബിയേക്കാൾ നല്ല രീതികൾ വേറൊരാൾക്കില്ല. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ലഖദ് കാന ലകും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിൽ, ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക. ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ, ആരാണോ അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നത്, അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുന്നത്, റബ്ബിനെ ധാരാളമായി ഓർക്കുന്നത്, അവർക്ക് അല്ലാഹുവിന്റെ റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹു പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഓ നബിയെ, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാണുള്ളത്. ആരാണ് പറയുന്നത്? ഉള്ളും പുറവും രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്ന റബ്ബ്. നബിയുടെ ഏത് മേഖലയിലെ പെരുമാറ്റവും സ്വഭാവവും അറിയുന്ന റബ്ബിന്റെ സാക്ഷ്യമാണിത്. വഇന്നക ലഅല ഖുലുഖിൻ അദീം ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, അവന്റെ കാരുണ്യം കൊണ്ടാണ്, ലിൻത ലഹും, ഓ നബിയെ താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത് റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടാണ്. വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി, ഓ നബിയെ താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനും ആയിരുന്നുവെങ്കിൽ, ലം ഫദ്ദു മിൻ ഹൗലിക്, അവരൊക്കെ താങ്കളുടെ ചുറ്റും നിന്ന് പിരിഞ്ഞുപോയേനെ. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഫഅഫു അൻഹും, അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുത്തേക്കു നബിയെ. വസ്തഗ്ഫിർ ലഹും, അവർക്കു വേണ്ടി പാപമോചനം തേടൂ. വശാവിർഹും ഫിൽ അംർ, കാര്യത്തിൽ അവരോട് കൂടി ആലോചിക്കു നബിയെ, അവരുമായി ശൂറ നടത്തൂ നബിയെ. അള്ളാഹുവിന്റെ വഹീ ലഭിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത് എന്ത്? അവരോട് കൂടി ആലോചിക്കുവാൻ. അത് സൽസ്വഭാവത്തിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. കൂടി ആലോചന എന്ന സ്വഭാവമുള്ളവൻ വലിയ ബുദ്ധിയുള്ളവനാണ്. ഖൈർ ലഭിക്കാൻ, ഷർറ് നീങ്ങിപ്പോകാൻ അവന് വലിയ സാധ്യതയാണുള്ളത്. എടുത്തുചാടി ചെയ്യാതെ അതിന്റെ അഹ്ലായ കൂടിയാലോചനക്ക് യോഗ്യതയുള്ള പക്വതയുള്ള നല്ല മനുഷ്യന്മാരുമായി കൂടി ആലോചിക്കുക എന്നത് മഹത്തായ കാര്യങ്ങളിൽ പെട്ടതാണ്. വാമ്പുറുഹും ഷൂറാ ബൈനഹും, അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞു അവരുടെ കാര്യം അവർ കൂടി ആലോചിക്കുന്നവരാണ്. ഷൂറ എന്നൊരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. വശാവിർഹും ഫിൽ അംർ ഫൈദാ അജംത, എന്നാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഫതവക്കൽ അലല്ലാഹ്, പിന്നെ അള്ളാഹു തവക്കുലാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹു തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. നോക്കൂ, നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ ഉള്ള ഒരു റസൂൽ, അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത നബിയാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനുകളോട് ദയയും കാരുണ്യവും ഏറെയുള്ള റസൂലാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അതുപോലെ അല്ലാഹു പറഞ്ഞു ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅഥ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം, അല്ലാഹു മുഅ്മിനുകളോട് മഹത്തായ മിന്നത്താണ്, അനുഗ്രഹമാണ് ചൊരിഞ്ഞിട്ടുള്ളത്. അവരിലേക്ക് അല്ലാഹു ഈ അള്ളാഹുവിന്റെ ആയത്തോതി അവരെ കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന റസൂലിനെ അയച്ചു എന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് ചെയ്ത മഹത്തായ അനുഗ്രഹമാണ്. അപ്പൊ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതുപോലെ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്തൊക്കെ നന്മകൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച നന്മകളെല്ലാം നബിയിലുണ്ട്. അള്ളാഹു ഖുർആനിലൂടെ വിലക്കിയ തിന്മകൾ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലില്ല. ഖുർആനിൽ അള്ളാഹു എന്തു പറഞ്ഞോ നബി അവിടെ നിൽക്കും. ഖുർആനിലൂടെ അള്ളാഹു എവിടെ നിൽക്കാൻ പറഞ്ഞോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുമായിരുന്നു. ആ നബിയേക്കാൾ സൽസ്വഭാവമുള്ള ഒരാളുമില്ല. മാത്രമല്ല, നബിയുടെ സൽസ്വഭാവം അത് ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിനു വേണ്ടിയാണ്. റബ്ബിൽ വിശ്വാസമുള്ളവന്റെ സൽസ്വഭാവവും റബ്ബിൽ വിശ്വാസമില്ലാത്തവന്റെ സൽസ്വഭാവവും തമ്മിൽ എത്രയോ വലിയ വ്യത്യാസമുണ്ട്. കാരണം, ഒന്ന്, അവൻ ആ സൽസ്വഭാവത്തിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്, ജനങ്ങളിൽ നിന്നല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചാലും ശരി, അവന്റെ സ്വഭാവം മാറുകയില്ല. അതേസമയം ആളുകൾക്ക് വേണ്ടിയാണോ? രാഷ്ട്രീയക്കാരുടെ സൽസ്വഭാവം പോലെ, അവരെല്ലാവരോടും ചിരിച്ചു കാണിക്കുന്നത് പോലെ, അത് അവനും അറിയാം, പുറത്തുള്ളവർക്കും അറിയാം, ഇതിന്റെ പിന്നിൽ മോശമായ ഉദ്ദേശമുണ്ട് എന്ന്. മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ അവരുടെ കീഴിലുള്ള ആളുകളോട് അവരുടെ സ്വഭാവം മോശമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാറുള്ളത്, ഒരുവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുക അവൻ വിജയിച്ചാലാണ്. അവൻ ഒരു കൗമിന്റെ മുകളിൽ അധികാരം ലഭിച്ചാൽ അവൻ തന്റെ താഴെയുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അപ്പൊ മനസ്സിലാവും അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്. മുസ്ലിം ഉമ്മത്തിനെ എടുത്തു നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു എവിടെ വിജയം നൽകിയിട്ടുണ്ടോ, എവിടെ അധികാരം നൽകിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം മുസ്ലിം ഉമ്മത്ത് അവരുടെ പ്രജകളോട് നല്ല നിലക്കാണ് പെരുമാറിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. എന്നാൽ മുസ്ലിമീങ്ങളോട് അവരുടെ ശത്രുക്കൾ ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഇങ്ങനെയല്ല. നിങ്ങൾ കുറെ പിന്നാലെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ട, അടുത്ത കാലങ്ങളിൽ മുസ്ലിമീങ്ങളുടെ പല രാജ്യങ്ങളിലും പല അറബ് രാജ്യങ്ങളിലും പല മറ്റുള്ള വിദേശ രാജ്യങ്ങൾ യുദ്ധം നടത്തുകയും അവരെ ജയിച്ചടക്കുകയും ചെയ്യുക, ഇറാഖ് പോലെ ഉള്ള നാടുകളിൽ അവർക്ക് അധികാരം കിട്ടിയപ്പോൾ അവരെങ്ങനെയാണ് മുസ്ലിമീങ്ങളോട് പെരുമാറിയത് എന്ന് നോക്കിയാൽ മതി. മുസ്ലിമീങ്ങൾ മാത്രമല്ല, മുസ്ലിമീങ്ങളല്ലാത്തവരെ വരെ പറയുന്നു ഏറ്റവും മോശമായ രൂപത്തിൽ ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയിട്ടുള്ളത് എന്ന്. അതിലൂടെ വ്യക്തമാകും എന്താണ് അവരുടെ സ്വഭാവമെന്ന്. അള്ളാഹുവിന് വേണ്ടിയാണ് ഒരുവന്റെ സൽസ്വഭാവം, അത് എപ്പോഴും ശരിയായിരിക്കും, എപ്പോഴും നല്ല സ്വഭാവമായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഇതിന്റെ എല്ലാം മാതൃക. നിനക്ക് നിന്റെ സ്വഭാവം നേരെയാക്കണോ, നബിയെപ്പോലൊരു മാതൃക നിനക്ക് കാണാൻ ഒരിക്കലും സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു സ്വഭാവം നിനക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഇബ്നു റജബ് അൽഹംബലി പറഞ്ഞതാണ് ഞാൻ വായിച്ചത്, ലാ തഗളബ് കോപിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഒരു കാര്യം എന്താണ്, നിന്റെ സ്വഭാവം നന്നാകാൻ കാരണമാകുന്ന ഈ വക വിശേഷണങ്ങളെല്ലാം നീ നേടിയെടുക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്, ഞാനിപ്പോ വായിച്ച സ്വഭാവവിശേഷണങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഐ യകൂൻ അൽ മുറാദു, ഈ ഹദീസിന്റെ ഉദ്ദേശം ഇങ്ങനെ വരുന്നുണ്ട്, എന്താണ്, ലാ തഅമൽ ബിമുഖ്തദ അൽ ഗളബ്, നിനക്ക് കോപം വന്നാൽ ലാ തഅമൽ ബിമുഖ്തദ അൽ ഗളബ് ഇദാ ഹസല ലക്, ആ കോപം നിന്നോട് എന്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അത് നീ ചെയ്യരുത്. ബൽ ജാഹിദ് നഫ്സക്, മറിച്ച് നീ നിന്റെ നഫ്സിനോട് പോരാടുക. അലാ തർക്കി തംഫീദിഹി, അത് നടപ്പിലാക്കാതിരിക്കുക. കോപം നിന്നോട് എന്ത് ചെയ്യാനാണ് പറയുന്നത്, ചിലപ്പോ ചെയ്യാൻ പറയും, ചിലപ്പോ പറയാൻ പറയും, അപ്പോഴെല്ലാം നീ അതിനെ പിടിച്ചു വെക്കുക. അലാ തർക്കി തംഫീദിഹി വലഅമലി ബിമാ യഅമുറു ബിഹി, ആ കോപം എന്താണോ നിന്നോട് കൽപ്പിക്കുന്നത് അത് നീ ചെയ്യാതിരിക്കുക. فإن الغضب إذا ملك ابن آدم كان الآمر والناهي له. കാരണം എന്താണ്, കോപം നമ്മൾ പിടിച്ചടക്കിയാൽ, കോപം നമ്മെ പിടിച്ചടക്കിയാൽ, നമ്മൾ കോപത്തെ പിടിച്ചടക്കിയാലല്ല, കോപം നമ്മെ പിടിച്ചടക്കിയാൽ കോപം പലതും കൽപ്പിക്കും പലതും വിലക്കും. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കോപം വന്നു. എന്ത് കണ്ടപ്പോഴാണ് കോപം വന്നത്? ജനങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് മാത്രം ഇബാദത്ത് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട ജനങ്ങൾ പശുക്കുട്ടിയായി ഇബാദത്ത് ചെയ്യുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടു. മൂസ എങ്ങനെയാണ് ഖൗമിന്റെ അടുത്തേക്ക് വന്നത്? ഗദ്ബാൻ അസിഫ, കോപവും ഖേദവും കൊണ്ട് ആണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിലേക്ക് വന്നത്. അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള, അള്ളാഹുവിന് വേണ്ടിയുള്ള കോപമാണ്. പക്ഷേ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളിൽ ചിലരെയും പിശാചു വഞ്ചിച്ചിരിക്കുന്നു, എന്നെയും നിങ്ങളിൽ ചിലരെയും പിശാചു വഞ്ചിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല കോപവും ദീനു വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട്, അത് പലതും ദീനു വേണ്ടിയല്ല, അത് ശൈത്താൻ നമുക്ക് തോന്നിപ്പിച്ചു തരുന്ന ന്യായമാണ്. അതിൽ പലതും ദീനു വേണ്ടിയല്ല, പലതും നമ്മുടെ ഹവക്കെതിരായതുകൊണ്ടാണ്, നമ്മുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. ദീനു വേണ്ടിയല്ല പലതും, അല്ല, നാം ഇനിയും ചിന്തിക്കേണ്ടതുണ്ട്, ഇനിയും നാം തിരുത്തേണ്ടതുണ്ട്. നമ്മിൽ പലരും ദീനു വേണ്ടി കോപിക്കേണ്ട സ്ഥലത്ത് കോപിക്കുന്നില്ല, എന്നാൽ നമ്മുടെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സംഭവിച്ചാൽ നാം കടുത്ത കോപം പ്രകടിപ്പിക്കുകയും ചെയ്യും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കോപിച്ചു, പക്ഷെ കോപം അടങ്ങിയതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് നമുക്ക് കാണാം. സൂറത്തുൽ ആറാഫിൽ, വലമ്മാ സകത മൂസല ഗളബു, മൂസ നബിയുടെ കോപം മിണ്ടാതിരുന്നപ്പോൾ, സകത്ത സകത്ത എന്ന് പറഞ്ഞ എന്താ, മിണ്ടാതിരിക്കാം, കോപം അടങ്ങുക എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. പക്ഷെ അള്ളാഹു പ്രയോഗിച്ച വാക്ക് സകത്ത എന്നാണ്, സകത്ത പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുക. അപ്പൊ നേരത്തെ അതെന്താണ്, സംസാരിക്കാതിരിക്കുകയായിരുന്നില്ല കോപം. പിന്നെന്ത് ചെയ്യുന്നു? കോപം കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യും എന്നാണ് ബുറജ് അൽഹംബലി റഹിമഹുള്ള അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് പോലെ. കോപം എന്നാൽ അത് ഒരു തീക്കനൽ പോലെയാണ്, അതൊരു തീക്കനൽ പോലെയാണ്, അതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗളബ് എന്ന് കൽപ്പിച്ചതിൽ ഈ രണ്ട് കാര്യം നാം മനസ്സിലാക്കണം. ഒന്ന്, അങ്ങനെ കോപം വരാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ നാം അത് വരാതിരിക്കാനുള്ള സൽസ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ വിശേഷണങ്ങൾ സ്വന്തമാക്കാൻ റബ്ബിനോട് നാം നിരന്തരം പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നാം പണിയെടുക്കുക. രണ്ട്, അത് വന്നാൽ അടക്കിപ്പിടിക്കുക, റബ്ബിന് വേണ്ടി ക്ഷമിക്കുക, ഒന്നും പറയാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. കോപം സഹോദരങ്ങളെ നാം ചിലപ്പോ പ്രയോഗിക്കുന്ന ആളാരാണോ അതിനനുസരിച്ച് അതിന്റെ ഗൗരവം വളരെ കൂടും. പല ചെറുപ്പക്കാരും അവരുടെ കോപം പ്രകടിപ്പിക്കുന്നത് അവരേറ്റവും ബഹുമാനിക്കേണ്ട ആളുകളോടാണ്. അവരേറ്റവും ബഹുമാനിക്കേണ്ട അവരുടെ ഉമ്മയോടും ഉപ്പയോടുമൊക്കെയാണ്. അവർ ദേഷ്യം പിടിക്കുന്നവരോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. അവർ നേരിട്ട് അവരെ അടിക്കാൻ കഴിയില്ലല്ലോ, അപ്പൊ ചിലത് വേറെ പല സ്ഥലത്തും അടിച്ചിട്ട് അത് തീർക്കുന്നു, ചുമരനടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. സഹോദരങ്ങൾ, ഇതൊന്നും ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് ചെയ്യുന്നവരോട് ചെയ്യുന്നവരാരാണ് എന്ന നിലക്ക് അതിന്റെ ഗൗരവം മാറും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊടിയ മുശ്രിക്കായ ഉപ്പയോട് എങ്ങനെയാണ് ഇബ്രാഹിം നബി വിളിക്കുന്നത്? യാ അബത്തി, യാ അബത്തി എന്നാണ് വിളിക്കുന്നത്. വളരെയധികം താഴ്മയുടെ വാക്കാണത്. ഇമാം ഇബ്നുൽ ഖയ്യിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞ സൂറത്തു മറിയമിലെ വാക്കുകളെ വളരെ ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, എന്തിനാണ് ഉപ്പ നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാത്ത ഈ ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, എനിക്ക് അറിവ് വന്ന് കിട്ടിയിട്ടുണ്ട്. ഫത്തബിഇനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. അഹ്ദിക സറാത്തൻ സവിയ, നേരായ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കാം. യാ അബതി ലാ തഅബുദു ശൈത്താൻ, എന്റെ ഉപ്പ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന റഹ്മാനെ അസിയ, ശൈത്താൻ റഹ്മാനായ റബ്ബിനോട് ധിക്കാരിയാണ്. അവിടെ ഇബ്രാഹിം നബി ഒന്നിലധികം തവണ ഉപ്പാനോട് റബ്ബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റബ്ബിന്റെ റഹ്മാൻ എന്ന പേരാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി? റബ്ബിന്റെ റഹ്മത്തിലേക്ക് ഉപ്പാക്ക് താല്പര്യമുണ്ടാക്കാൻ. നോക്ക് അടുത്തായത്, യാബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാനി ഫതകൂന ലിശൈത്താനി വലിയ, എന്റെ ഉപ്പ ഞാൻ ഭയക്കുന്നു, ഞാൻ പേടിക്കുന്നു റഹ്മാനായ റബ്ബിന്റെ വല്ല ശിക്ഷയും നിങ്ങൾക്ക് വരുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ അറിയിക്കുന്ന വേറെ പേരുകളുണ്ട്, അൽ ജബ്ബാർ, അവൻ കഠിനമായ ശദീദുൽ ഇഖാബ് പോലെയുള്ള വാക്കുകളില്ലേ. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശിക്ഷ പറയുമ്പോൾ പ്രയോഗിച്ച വാക്കെന്താ അവിടെ? റഹ്മാൻ എന്ന റബ്ബിന്റെ പേര്. എന്തിനുവേണ്ടി? ആ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഉപ്പയെ ഓർമ്മപ്പെടുത്താനാണ്. ഫതകൂനലി ശൈത്താൻ വലിയ, അങ്ങനെ നിങ്ങൾ ശൈത്താന്റെ മിത്രമായി പോകുന്നത് ഞാൻ പേടിക്കുന്നു. എത്ര സൗമ്യതയുടെ വാക്കാണ് കൂട്ടിയ മുശ്രിക്കായ ഉപ്പയോട് വരെ. അപ്പൊ പിന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന ഉമ്മയും ഉപ്പയും, അവർക്ക് ചിലപ്പോ ഈ ചെറുപ്പക്കാർ പഠിച്ചത്ര ദീൻ അവർക്കറിയില്ലായിരിക്കും. അവർ മനസ്സിലാക്കിയ പല വിശദാംശങ്ങളും അവർക്കറിയില്ലായിരിക്കും. പല ഹറാമുകളും ഹറാമാണെന്ന് അവർക്ക് അറിയണ്ടാവുകയില്ല. അവരൊന്നും കേട്ടിട്ടില്ല, അവർ ജീവിച്ച സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. അതിന്റെ പേരിൽ അവരോട് വിരൽ ചൂണ്ടുക, അവരോട് ഒച്ചെടുക്കുക, കോപിക്കുക, ഇതൊന്നും സഹോദരങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയല്ല. തികച്ചും തെറ്റായ നമ്മുടെ ഹക്കിൽ നിന്ന്, ഈ ദീനിൽ നിന്ന് അവരെ വീണ്ടും വീണ്ടും അകറ്റാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും എല്ലാ സൽസ്വഭാവങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ടാണ് കോപം വന്നാൽ അത് നീങ്ങാനുള്ള പല മാർഗങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, സുലൈമാൻ ഇബ്നു സുറദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നു, ഞങ്ങൾ നബിയുടെ കൂടെ ഇരിക്കുകയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാളുകൾ പരസ്പരം ദേഷ്യം പിടിച്ചു, രണ്ടാളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാൻ തുടങ്ങി. ഒരാളുടെ കോപം ഇങ്ങനെ തിളച്ചു, അയാളുടെ മുഖം ചുവന്നു. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി അങ്ങോട്ട് ചെന്നില്ല, നബി പറഞ്ഞു, ഇന്നി ലഅലമു കലിമ, എനിക്കൊരു വാക്കറിയാം, ലൗ ഖാലഹ, അയാൾ അത് പറഞ്ഞാൽ, ലദഹബ അൻഹു മാ യജിദ്, അയാൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കോപം അയാളിൽ നിന്ന് നീങ്ങിപ്പോകും. ലൗ ഖാല അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം ദഹബ അൻഹു മാ യജിദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് അവൻ പറഞ്ഞാൽ, അയാൾ പറഞ്ഞാൽ അയാളുടെ ആ കോപം നീങ്ങിയനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെന്തിനാണ്? കോപം വന്നാൽ അതിനെ തടുക്കാൻ എന്തു പറയണം? അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം, അള്ളാഹുവിന്റെ എല്ലാ റഹ്മത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ഷൈത്താന്റെ ഷറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം, ആർക്കാണ് ഇതറിയാത്തത്? അപ്പൊ ഇത് പറയവേ ഒരാൾ ഈ കോപിഷ്ഠനായ ആളോട് പോയി പറഞ്ഞെടുത്തു, നീ അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് പറയൂ. അപ്പൊ അയാൾ പറഞ്ഞു, അബി ജുനൂൻ, ഞാൻ എന്താ ഭ്രാന്തനാണോ, എനിക്കെന്താ ജിന്നു ബാധിച്ചിട്ടുണ്ടോ എന്നയാൾ കോപത്താൽ ചോദിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു. ഒന്നുകിൽ അയാൾ ഒരു മുനാഫിഖായിരിക്കാം, ഒന്നുകിൽ അയാൾ ഒരു മുനാഫിഖായിരിക്കാം, അല്ലെങ്കിൽ മുനാഫിഖല്ല, പക്ഷേ കോപത്തിന്റെ കാഠിന്യം കൊണ്ട് ഇളകനെ പറഞ്ഞു പോയതായിരിക്കാം. പണ്ഡിതന്മാർ വേറൊരു കാര്യം പറഞ്ഞു, ഒരു പക്ഷേ വല്ലാഹു അലം, അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അയാളോട് ഇത് പോയി പറയാത്തത്. കാരണം നബിയെങ്ങാനും നേരിട്ട് അയാളോട് ചെന്നിത് പറയുകയും നബിയോട് അയാൾ നേരിട്ട് ഈ മറുപടി പറയുകയും ചെയ്താൽ കാര്യം ഗൗരവമാണ്, കാര്യം പുലി അപകടത്തിലായി പോകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം എന്ത് അയാളോട് നേരിട്ട് പോയി അത് പറയാതിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ ഒരു നിലക്കും എന്തായി പോകരുത്, കുഫറിലായി പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈമാൻ കുറഞ്ഞ പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ച് സ്വത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കൊടുത്ത്, ഇനി അതിനൊന്നും തെറ്റിപ്പോണ്ട, അതിന് ദേഷ്യം പിടിച്ച് നരകത്തിൽ ചാടണ്ട, ഇപ്പൊ അങ്ങനെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് പിന്നീട് ഈമാൻ ശരിയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കുകയില്ല, ഞാൻ കൊടുക്കാത്ത ആളുകളെയായിരിക്കും കൊടുത്തവരെക്കാൾ എനിക്കിഷ്ടം. മിൻഹും അമ്റുബ്നു തഗലിബ്, എന്നിട്ട് നബി ഒരു സഹാബിയെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു, അവരിൽപ്പെട്ട ആളാണ് അമ്റുബ്നു തഗലിബ് എന്ന് പറഞ്ഞാൽ, ഞാൻ കൊടുക്കാത്ത എന്നാൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആളാണ്. അമ്റുബ്നു തഗലിബ് പറഞ്ഞു, ആ വാക്ക് നബി എന്നെ കുറിച്ച് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതുപോലുള്ള വാക്കുകൾ കേൾക്കാൻ, അതൊരാൾക്ക് കിട്ടാൻ വലിയ ഭാഗ്യം വേണം. അപ്പോ ഇത് നമുക്ക് വലിയൊരു മാർഗമാണ് കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കോപം വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വലിയ മാർഗമാണ്. നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക. കോപം ഉള്ള സമയത്ത് നമ്മൾ നിൽക്കുകയാണോ ഇരിക്കുക? എവിടെയാണോ കിട്ടിയത് അവിടെ ഇരുന്നേക്കുക. ഇനി ഇരുന്നിട്ടാണോ കോപിഷ്ഠനായത്? കിടന്നേക്കുക. അങ്ങനെ ചെയ്യുക. അതുപോലെ വുദു ചെയ്യുക, അതും കോപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗമാണ്. കാരണം ഇത് പിശാചാണ് കോപമുണ്ടാക്കുന്നത്, അവനെ പടച്ചത് തീ കൊണ്ടാണ്, അവന്റെ ചൂട് കെടുത്തിക്കളയാൻ നല്ലതാണ് വുദു. അതുകൊണ്ട് വുദു ചെയ്യുക എന്നത് വളരെ നല്ല കാര്യമാണ്. മറ്റൊരു ഹദീസ് കാണാം, അലി ബിൻ അബ്ബാസിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഗദിബ അഹദുക്കും ഫലിയസ്കുത്, ഇദാ ഗദിബ അഹദുക്കും ഫലിയസ്കുത്, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കുക, ദേഷ്യം വന്നാൽ നാവ് കടിച്ചു പിടിക്കുക, ഒന്നും പറയാതിരിക്കുക. കാരണം എന്താണ്? അപ്പൊ പറയുന്നത് ചിലപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് ആലോചിച്ചാൽ ഖേദം തോന്നുന്ന കാര്യമായിരിക്കും. ഇമാം ഖുറാജം അൽഹംബലി ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, വഹാദ അയ്ദൻ ദവാഉൻ അദീമുൻ ലിൽ ഗളബ്. വഹാദ അയ്ദൻ ദവാഉൻ അദീമുൻ ലിൽ ഗളബ്, കോപത്തിനുള്ള അതിമഹത്തായ ഒരു മരുന്നാണ് ഇത്, മിണ്ടാതിരിക്കുക എന്നത്. മുഅറിഖ് അൽ ഐജിലി എന്നു പേരുള്ള മഹാനായ താബിഈയുണ്ട്, മുഅറിഖ് അൽ ഐജിലി റഹിമഹുള്ള, മുഅറിഖ് അൽ ഐജിലി എന്നറിയപ്പെടുന്ന താബിഈ, അദ്ദേഹം പറഞ്ഞു, മംതലഅതു ഗൈളൻ ഖത്തു, ഒരിക്കലും ഞാൻ കോപത്താൽ നിറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ കോപം മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ്, അവന്റെ തബീഅത്തൻ മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതാണ് അവന് കോപം വരാതെ. പക്ഷേ അത് തടുക്കാനുള്ള മാർഗം നാം നോക്കുകയാണ് വേണ്ടത്. ഞാൻ അങ്ങനെയാണ്, എനിക്ക് വേഗം ദേഷ്യം പിടിക്കും എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പാടില്ല. നാം എന്തു വേണം, അത് തടുക്കാനുള്ള മാർഗം നോക്കണം. ഏതുപോലെ അള്ളാഹുവിന്റെ ഖദറാണ് നമ്മെ അങ്ങനെ ഒരു സ്വഭാവത്തിൽ റബ്ബ് പഠിച്ചതെങ്കിൽ അത് റബ്ബിന്റെ ഖദറാണ്. പക്ഷേ ഖദറിനെ നാം ശറഉ കൊണ്ട് നേരിടണം, ഷറഉ കൊണ്ട് ഖദറിനെ നേരിടണം. ഷറഉ കൊണ്ട് ഖദറിനെ നാം നേരിട്ടാൽ ഖദറു കൊണ്ട് തന്നെയാണ് ഞാൻ നാം ഖദറിനെ നേരിടുന്നത്. കാരണം നമ്മുടെ ഏത് പ്രവൃത്തിയും അല്ലാന്റെ ഖദർ തന്നെ. ഒരാൾ താമസിക്കുന്ന സ്ഥലത്ത് തീ പിടിച്ചു, അസ്സലല്ലാഹു അലാഫിയ, ആ തീ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് അയാളോട് രക്ഷപ്പെട്ടു. അവിടെ തീ പിടിച്ച അല്ലാന്റെ ഖദറാണ്, അയാളോട് രക്ഷപ്പെട്ടതും അല്ലാഹുവിന്റെ ഖദറാണ്. ഓടി രക്ഷപ്പെടൽ അയാൾക്ക് വാജിബാണ്, അവിടെ നിന്ന് കൊടുക്കാൻ പാടില്ല, നിന്ന് കൊടുക്കാൻ പാടില്ല, രക്ഷപ്പെടണം. ഇതുപോലെ ഇദ്ദേഹം പറയുന്നു, ഞാനൊരിക്കലും കോപത്താൽ നിറഞ്ഞിട്ടില്ല, കോപത്താൽ ഞാൻ നിറഞ്ഞിട്ടില്ല. വലാ തകല്ലംതു ഫീ ഗളബിൻ ഖത്തു, കോപം വന്നപ്പോൾ ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല. മിണ്ടാതിരിക്കും, മിണ്ടാതിരിക്കും. ബിമ അൻദമു അലൈഹി ഇദാ റദീതു, എന്ത് മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് തൃപ്തി വന്നാൽ, കോപം മാറി ആൾ നോർമലായാൽ ഖേദം തോന്നുന്ന ഒരു വാക്കും ഞാൻ കോപിച്ചപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഖേദിക്കുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അല്ലാന്റെ തൗഫീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആകളിൽ കാണാം, വഅസ്അലുക കലിമത്തൽ ഹഖ് ഫിൽ ഗളബ് വർറിദ, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു കലിമത്തൽ ഹഖ്, ഹക്കായ വാക്ക് പറയാനുള്ള തൗഫീഖ്, നേരായത് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ്. ഫിൽ ഗളബി വർറിദ, കോപത്തിന്റെ സ്ഥിതിയിലും ഇഷ്ടത്തിന്റെ അവസ്ഥയിലും, കോപമുണ്ടായാലും ശരി കോപമില്ല നല്ല തൃപ്തികരമായ അവസ്ഥയിലാണെങ്കിലും ശരി ഹക്ക് പറയാനുള്ള തൗഫീഖ്. രണ്ട് നിലയ്ക്ക് ചിലപ്പോൾ നമുക്ക് വാക്ക് തെറ്റിപ്പോവും, ഒന്നുകിൽ ഇഷ്ടം കൂടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു പോവുക, അല്ലെങ്കിൽ കോപം കൂടി എന്തെങ്കിലും പറഞ്ഞു പോവുക. രണ്ടിലും അതിൽ പാലിക്കും. വൈദാ കൊൽത്തും പതിരു വലൗക്കാനത കുറവ്, അള്ളാഹു പറഞ്ഞു, വൈദാ കൊൽത്തും സംസാരിക്കുന്നുവെങ്കിൽ ഫഅജിലു, നീതി പാലിക്കുക, വലൗക്കാനത കുറവ്, വളരെ അടുത്തവരോടാണെങ്കിലും ശരി നീതിയുടെ വാക്കേ പറയാവൂ, അനീതിയുടെ വാക്ക് എവിടെയും പറയാൻ പാടില്ല. ആ ആയത്തിന്റെ പ്രത്യേകത, അതിന്റെ തൊട്ടു മുമ്പ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, സൂക്ഷിക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഒരാളെയും അള്ളാഹു അതിന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ അളന്ന് തൂക്കി വിൽക്കുന്നു, കച്ചവടക്കാരനാണ്, അയാൾ പരമാവധി സൂക്ഷിക്കുക. പരമാവധി സൂക്ഷിക്കാൻ ഏറ്റവും നല്ല എന്താ, കുറച്ചധികം കൊടുത്തേക്കുക. അങ്ങനെയുള്ള കച്ചവടക്കാരെ നോക്കിക്കോങ്ങൾ, ഇൻഷാല്ലാ നല്ല മറക്കത്തായിരിക്കും അവർ. എന്നാൽ സ്വർണം തൂക്കും പോലെ തൂക്കുക ചില കച്ചവടക്കാരെ കാണാം, ഒരു പോയിന്റ് പോലും വിട്ടുതരാത്ത ആളുകൾ, അവരെ പോലെ ആവില്ല ആര്, കുറച്ച് അധികം കൊടുക്കുന്ന ആളുകൾ. കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട്, ഇങ്ങോട്ടായി പോണ്ട എന്ന് പറഞ്ഞാൽ എനിക്കെതിരാകണ്ട, എനിക്കെതിരായി നാളെ പരലോകത്ത് വരണ്ട, കുറച്ചധികം അങ്ങോട്ട് കൊടുത്തതുകൊണ്ട് കുഴപ്പം വരാം. അങ്ങനെയുള്ള ആളുകളെ നോക്കിക്കോളൂ, ഇൻഷാല്ലാ അല്ലാഹു അവർക്ക് ബറക്കത്ത് നൽകും. ഇങ്ങനെ ഒരാൾ സൂക്ഷിച്ചാൽ അല്ലാഹ് അയാൾക്ക് സാധിക്കാതെ വല്ലതും സംഭവിച്ചു പോയത് അല്ലാഹു അയാളെ ശിക്ഷിക്കുകയില്ല. പക്ഷേ വൈദാ കുൽത്തും ഫഅദിലു, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതി പാലിക്കുക, അടുത്ത ബന്ധുക്കളോടാണെങ്കിലും എന്ന് അല്ല പറഞ്ഞതിന്റെ ഉടനെ എന്തു പറഞ്ഞില്ല, സാധിക്കാത്തത് അല്ല ആരെ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞില്ല. കാരണം അളവിലും തൂക്കത്തിലും സൂക്ഷിക്കുക എന്നതുപോലെയല്ല ഇക്കാര്യം, ഇത് ഏതൊരാളുടെയും കയ്യിലാണ്. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ നാവിനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിനാണ് സൂക്ഷിക്കുക? നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ അത് വന്നിട്ടുണ്ട്. നാവിനെ ഒരാൾക്ക് സൂക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് അയാൾ സൂക്ഷിക്കാൻ കഴിയുക? അതായത് നമ്മുടെ ശരീരത്തിലുള്ള അള്ളാഹു എല്ലാത്തിനും രണ്ട് വാതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നാല് വാതിലാണ്. നാവിന് നാല് വാതിലുകൾക്കകത്താണ് ഇതുള്ളത്, രണ്ട് ചുണ്ടുകളും രണ്ടു വരി പല്ലുകളും. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, ഞാനൊരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല, പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന വാക്ക് കോപത്താൽ ഞാൻ പറഞ്ഞിട്ടില്ല. അസ്സലല്ലാഹു ലീ വലക്കും തൗഫീഖ്. അതുപോലെ ഒരു ദിവസം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള, മഹാനായ താബിഈ, അദ്ദേഹം ഒരു ദിവസം കോപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ മലിക് ചോദിച്ചു, അൻത യാ അമീറൽ മുഅ്മിനീൻ മഅ ആതാക അല്ലാഹു വഫദ്ദലക ബിഹി തഗളബു ഹാദൽ ഗളബ്, അള്ളാഹു നിങ്ങൾക്ക് ഇന്ന ഇന്നതൊക്കെ നൽകിയിട്ടും ഇത്ര ശ്രേഷ്ഠത അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടും ഇങ്ങനെ കോപിക്കുകയോ നിങ്ങൾ? അപ്പൊ അദ്ദേഹം മകനോട് ചോദിച്ചു, അവ മാ തഗളബ് യാ അബ്ദുൽ മലിക്, നീ എന്താ കോപിക്കാറില്ലേ? അപ്പൊ മകൻ പറഞ്ഞു, വമാ യുഗ്നി അന്നി സഅതു ജൗഫി ഇദാ ലം ഉറദ്ദിദ് ഫീഹിൽ ഗളബ ഹത്താ ലാ യദ്ഹർ, ഇത്രയും വലിയ തടിയുണ്ടായിട്ട് എനിക്ക് എന്ത് കാര്യം? ഞാൻ എന്റെ കോപത്തെ പുറത്തേക്ക് വരാൻ സമ്മതിക്കാതെ അതിനുള്ളിലേക്ക് അടക്കി വെക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ വലിയ തടിയുണ്ട് എനിക്ക് എന്ത് കാര്യമാണുള്ളത്? ഈ വലിയ ശരീരത്തിനുള്ളിൽ ഈ കോപത്തെ അടക്കി ചവിട്ടി പിടിക്കുക, പുറത്തേക്ക് വരാതെ, അതിനെനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എനിക്കെന്ത് ഉപകാരമാണ് എന്ന് അബ്ദുൽ മലിക് റഹിമഹുള്ള അദ്ദേഹം ചോദിച്ചു എന്നാണ് ഇമാം റജബ് പറഞ്ഞു. ഇവരൊക്കെ ഈ വിഷയം അങ്ങേയറ്റം സൂക്ഷിച്ച ആളുകളാണ്. അള്ളാഹു ആ മുൻഗാമികളുടെ നല്ലവരായ പാതയിൽ എന്നെയും നിങ്ങളെയും ആക്കുമാറാകട്ടെ. ആമീൻ. പ്രസിദ്ധമായ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്ത, അബൂ ഹുറൈറ റളിയല്ലാഹു റിവായത്ത് ചെയ്ത ഹദീസ്, അബ്ദുല്ലാഹി മസ്ഊദിന്റെ റിവായത്തിലും ഈ ആശയം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറാ ഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ലൈസ ശദീദു ബിസ്സുറാ, ശക്തൻ ആരല്ല ശക്തൻ? ബിസ്സുറാ, മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല ശക്തൻ. അവൻ ശക്തനാണ് ആ നിലക്ക്, പക്ഷെ യഥാർത്ഥ ശക്തൻ ആരാണ്? അല്ലദി യംലികു നഫ്സഹു, സ്വന്തം നഫ്സിനെ തോൽപ്പിക്കുന്നവനാണ്, അതിനെ കീഴ്പ്പെടുത്തുന്നവനാണ്, തന്റെ പരിധിയിലാക്കുന്നവനാണ് ഐന്ദൽ ഗളബ്, കോപത്തിന്റെ സമയത്ത്. അതിന് വലിയ ശക്തിയും അള്ളാഹുവിന്റെ തൗഫീഖും വേണം എന്നതാണ്. അത്ഭുതകരമാണ് ഇക്കാര്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ കുദറത്തും അവന്റെ ആയത്തുമാണ്. നമ്മുടേതാണ് നഫ്സ്, നമ്മുടേതാണ് നാവ്, നമ്മുടേതാണ് കയ്യും കാലും, പക്ഷേ നമ്മുടെ കയ്യിലല്ല. ആ സമയത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞ് ഖേദിക്കുന്നു, അങ്ങനെ പറഞ്ഞു പോയല്ലോ, വൃത്തി പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, അയ്യേ അങ്ങനെ ഞാൻ ചെയ്യരുതായിരുന്നു, എത്ര തന്നെ സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും ഇങ്ങനെ ഖേദിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. മുആദ് ഇബ്നു അനസ് അൽജുഹനി റളിയല്ലാഹു അൻഹു എന്ന സഹാബി റിവായത്ത് ചെയ്യുന്നു, മുആദ് ഇബ്നു അനസ് അൽജുഹനി, അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കളമ ഗൈള, ആരെങ്കിലും കോപത്തെ ഒതുക്കി വച്ചാൽ, മുറുകെ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് പ്രയോഗവൽക്കരിക്കാതിരുന്നാൽ, വഹുവ യസ്തതിഉയും ഫിദ, എങ്ങനെയുള്ള സമയത്ത് അത് പ്രയോഗിക്കാൻ അവന് സാധിക്കും എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ വലിയ ആളായിരിക്കും, എത്ര ദേഷ്യമുണ്ടെങ്കിലും അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല, പോലീസുകാരുടെ ദേഷ്യം പിടിച്ച പോലെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അതുപോലെയല്ല, മറിച്ച് നമുക്ക് ദേഷ്യം ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കളമ ഗൈളൻ വഹുവ യസ്തതിഉ അയുംഫിദ, ആരെങ്കിലും തന്റെ കോപത്തെ അടക്കി പിടിച്ചാൽ, വഹുവ യസ്തതിഉ അയുംഫിദ, അത് പ്രയോഗിക്കാൻ സാധിക്കുന്നു, പ്രയോഗിക്കാനുള്ള കഴിവുണ്ടായിട്ടും അവൻ തന്റെ കോപത്തെ അടക്കി പിടിച്ചാൽ, ദാഹുല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റുഊസിൽ ഖലായിഖ്, അവനുള്ള പ്രതിഫലം ശ്രദ്ധിക്കുക, ദാഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്തി നാളിൽ അവനെ അല്ലാഹു വിളിക്കും. എങ്ങനെ വിളിക്കും? അലാ റുഊസിൽ ഖലായിഖ്, പടപ്പുകളുടെ മുഴുവൻ മുന്നിൽ വെച്ച് അവരെല്ലാവരും കാണെ അവനെ അല്ലാഹു വിളിക്കും, ഹത്താ യുഖയ്യറഹു മിൻ അയ്യിൽ ഹൂരിശാ, എന്നിട്ട് അല്ലാഹു സ്വർഗത്തിൽ സ്വർഗവാസികൾക്ക് ഒരുക്കി വെച്ച അതിസുന്ദരികളായ ഹൂറുൻ അയ്യിൽ സ്വർഗസ്ത്രീകളെ അവരിൽ നിന്ന് ഇഷ്ടമുള്ളവളെ തെരഞ്ഞെടുക്കാൻ അല്ലാഹു അവസരം നൽകും. സുബ്ഹാനല്ലാഹ്. ഇതാർക്കുള്ള പ്രതിഫലമാണെന്ന് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കോപം അത് പ്രയോഗിക്കാൻ കഴിവുണ്ടായിരിക്കെ അത് ഒതുക്കി പിടിച്ചവന്. ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിച്ച ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ളാഹ് സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞ ഹദീസാണിത്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, അലി ബിൻ ഉമറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുള്ളാഹി ബിൻ ഉമറാണ് റിവായത്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തജറ അബ്ദു മിൻ ജുറഅതിൻ أفضل أجرا من جرعة غيظ كظمها ابتغاء وجه الله. ഒരാളും ഒരു ഒന്നും കടിച്ചിറക്കുന്നില്ല, ഇത്ര പ്രതിഫലമുള്ള ഒന്നും കടിച്ചിറക്കുന്നില്ല, കോപം കടിച്ചിറക്കിയ ഒരുവനെ പോലെ. എന്തിനു വേണ്ടിയാണ് അവൻ കോപം കടിച്ചിറക്കുന്നത്? ഇബ്തിഗ വജ്ഹി ഇല്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് കോപം കടിച്ചിറക്കിയ ഒരുവനെ പോലെ പ്രതിഫലം ലഭിക്കുന്ന ഒരാളുമില്ല, ഒന്നും ഒന്നും കടിച്ചിറക്കുന്നില്ല ആരും. തജറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടിച്ചിറക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത്താഴം കഴിക്കുക, കഴിക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക? വെള്ളം കടിച്ചിറക്കുക, വെള്ളം ഇങ്ങനെ കഴിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുക എന്നതുപോലെ വെള്ളം എങ്കിലും കുടിക്കുക. എന്തൊരു പകരമായി? ഭക്ഷണത്തിന് പകരമായി അത്താഴം, അത്താഴം കഴിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വാങ്ങിന് മുൻപ് വാങ്ക് എനിച്ചാണോ നമ്മൾ എണീക്കുന്നത്, കഴിക്കാൻ പാടില്ല. അതേസമയം വാങ്ങിന് മുമ്പ് ഒരാൾ കഴിച്ചു തുടങ്ങിയയാളുടെ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് അയാൾക്ക് പൂർത്തിയാക്കാം ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. കാരണം യജൂസു ഫിൽ ഇസ്തിദാമ മാല യജൂസു ഫിൽ ഇബ്തിദ, ഇസ്ലാമിലെ ഒരു ഖായിദയാണ്, ചില കാര്യങ്ങൾ തുടരാൻ അനുമതിയുണ്ട് പക്ഷെ തുടങ്ങാൻ പാടില്ല, ചില കാര്യങ്ങൾ തുടരാം പക്ഷെ തുടങ്ങരുത്. ഏതുപോലെ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുന്നു, ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാം? സുഗന്ധം സ്വന്തം ശരീരത്തിൽ പുരട്ടാം, വസ്ത്രത്തിൽ പുരട്ടരുത്, സുഗന്ധം പുരട്ടാം. എന്നിട്ട് ആ ശരീരവുമായിട്ടാണ് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. ശരീരത്തിൽ എന്തുണ്ടാവും? നേരത്തെ പുരട്ടിയ സുഗന്ധമുണ്ട്, പക്ഷെ പിന്നെ പുരട്ടാൻ പാടില്ല. പിന്നെ ഇഹ്റാമിൽ തഹല്ലുലായാൽ മുടിയെടുത്തതിന് ശേഷമല്ലാതെ, ഉംറയാണെങ്കിൽ മുടിയെടുത്തതിന് ശേഷമല്ലാതെ, ഹജ്ജാണെങ്കിലും അങ്ങനെ തന്നെ, ദുൽഹിജ്ജ 10-ന്റെ അന്നുള്ള മുടിയെടുക്കുക, അത് ചെയ്തതിന് ശേഷമല്ലാതെ അയാൾക്ക് ശരീരത്തിൽ സുഗന്ധം പുരട്ടാൻ പാടില്ല, വസ്ത്രത്തിലും പാടില്ല, വസ്ത്രത്തിൽ നേരത്തെ പാടില്ല. പക്ഷേ ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോൾ പുരട്ടിയത് ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് കുഴപ്പമില്ല, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മുഴുവൻ കഴുകി കളയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? യജൂസുഫിൽ ഇസ്തിദാമ മാല യജൂസു ഫിൽ ഇബ്തിദ, തുടങ്ങാൻ അനുവാദമില്ലാത്തത് തുടരാൻ അനുവാദമുണ്ട്. ഇസ്ലാമിലെ ഒരു ഖായിദയാണ്, പല കാര്യങ്ങളിലും അതെങ്ങനെയാണ്. അപ്പൊ അതുപോലെ അത്താഴം ഒരാൾ പാത്ര കയ്യിലുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കവേ വാങ്ങൊടുത്തു, അപ്പൊ അത് അയാൾക്ക് പൂർത്തിയാക്കാം, പക്ഷേ എണീറ്റത് വാങ്ങൊടുത്തിട്ടാണ്. അപ്പൊ എന്താക്കരുത്? ആരും കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പുതിയതായി തുടങ്ങാൻ പാടില്ല, നോമ്പ് വാത്തിലാവും, നോമ്പ് വാത്തിലാവും. കാരണം തുലുവിൽ ഫജറിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല. ചില ആളുകൾ അത് തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് പ്രത്യേകം സൂചിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപം മുഴുവൻ, നബി കോപിച്ചത് മുഴുവൻ ദീനിന് വേണ്ടിയാണ്. തനിക്ക് വേണ്ടി അവിടുന്ന് ഒരിക്കലും പ്രതികാരം ചെയ്യുമായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഹുർമാത്തുകൾ ലംഘിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ഹുർമാത്ത് അവന്റെ ദീനിന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടാൽ നബിയുടെ കോപത്തിനു മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. അള്ളാഹുവിന്റെ ഹുർമത്തുകൾ ലംഘിക്കപ്പെട്ടത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കും, ആ കോപത്തിനു മുന്നിൽ ഒരാൾക്കും നിൽക്കാൻ സാധിക്കുകയില്ല, അങ്ങനത്തെ കോപം കോപിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിനു വേണ്ടി ഒരിക്കലും പ്രതികാരം ചെയ്തിട്ടില്ല. നമ്മളിൽ പലരും, ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളിൽ ചിലരും മനസ്സിലാക്കിയിട്ടത് നമ്മളെ പല കോപം ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. അത് നമ്മൾ ന്യായീകരിക്കുന്നതും അത് നാം തിരുത്താൻ തയ്യാറല്ലാത്തതും അങ്ങനെയാണ്. അങ്ങനെയല്ല സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അവിടുത്തെ കോപം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ കോപം റസൂലുള്ളാഹിന്റെ കോപവും തമ്മിൽ ശത്താനി മാബൈൻ അൽ ഫർസി വൽ ഹിമാർ, കുതിരയും കഴുതയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശറ സിനീൻ, ഞാൻ നബിക്ക് 10 കൊല്ലം സേവനം ചെയ്തു. നബിയുടെ ഖാദിമ സല്ലല്ലാഹു അലൈഹി വസല്ലം സേവനം ചെയ്യാൻ വേണ്ടി ഉമ്മ ഉമ്മു സലീം കൊണ്ടാക്കി കൊടുത്തതാണ് അനസിനെ. ഒരു തവണ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉഫ് എന്ന് പറഞ്ഞിട്ടില്ല. ആരോട്? സേവകനായ അനസിനോട്. വലാ ലിശൈഇൻ സനഅതുഹു ലിമ സനഅതുഹു വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്തുഹു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് നബി എന്നോട് എന്ത് പറഞ്ഞിട്ടില്ല. ലിമ സനഅതുഹു, എന്തിനങ്ങനെ ചെയ്തു എന്നിവ എന്നോട് 10 കൊല്ലത്തിനിടക്ക് ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ തറക്തുഹു, ഞാനൊരു കാര്യം ചെയ്യാതിരുന്നതിന് ലിമ തറക്തുഹു, എന്താ ചെയ്യാനത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. وكان رسول الله صلى الله عليه وسلم من احسن الناس خلقا الله ذو رسول صلى الله عليه وسلم ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ത് നമ്മുടെ കോപം ഇവിടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപം ഇവിടെ. നമ്മൾ ദീനാണ്, ദീന്റെ പേരിലാണെന്നൊക്കെ പറയുന്നത് പലതും ദീന്റെ പേരിലല്ല. നമ്മൾ വീണ്ടും ചിന്തിക്കുക, നമ്മൾ വീണ്ടും തമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക, തിരുത്തുക. കോപം അത് ചില ആളുകളോട് കോപിക്കുമ്പോൾ അതിന് ഗൗരവം കൂടും. ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പയോടും ഉമ്മയോടുമൊക്കെ ദീന്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കോപിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കൂ, ആരോ ഉപ്പ ബിംബങ്ങളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, അയാളോടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറയുന്നത്. ഉപ്പ എന്തു പറഞ്ഞു? ഞാൻ നിന്നെ എറിഞ്ഞു എറിയും, ഈ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഉപ്പാനോട് പറഞ്ഞു? സാസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിൽ. ഇന്നഹു കാന ബിഹാഫിയ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം പറഞ്ഞതാണ് മുശ്രിക്കായ ആളാണ്, കേടാൻ പാടില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പാപമോചനം തേടിയിട്ടില്ല. പക്ഷേ എറിഞ്ഞു കൊല്ലും എന്ന് എറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞ വാക്ക് ഇതാണ്. അപ്പൊ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു തൗഹീദിന്റെ കൂടെ കൽപ്പിച്ച കാര്യമാണിതെന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ മരണം വരെ പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر لنا وارحمنا يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات وصلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.